ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിൽ. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ സ്വിറ്റ്സർലാന്റുമായി ധാരണാപത്രം ഒപ്പുവച്ചു. റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒത്തൊരുമയുള്ളതും പുരോഗമനപരവുമായ സമൂഹത്തെ പരിപോഷിപ്പിക്കാൻ ദേശീയ ഐക്യം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി JP Nadda. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജാർഖണ്ഡിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കേരള സർക്കാർ വഹിക്കും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. 99ാമത് കോമൺ ഫൌണ്ടേഷൻ കോഴ്സ് ആരംഭ് 6.0 ഓഫീസർ ട്രെയിനികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നാളെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിലും പങ്കെടുക്കും. ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന പ്രധാനമന്ത്രി ഏകതാ പരേഡും വീക്ഷിക്കും. സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ സ്വിറ്റ്സർലാന്റുമായി ധാരണാപത്രം ഒപ്പുവച്ചു. സാങ്കേതിക വിദ്യ പങ്കിടൽ, റെയിൽപാളം, അറ്റകുറ്റപ്പണി, നിർമ്മാണം, മേൽനോട്ടം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം ഒപ്പുവച്ചതിലൂടെ കഴിയുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചടങ്ങിൽ പറഞ്ഞു.
Indeed, it's a matter of great pleasure for us because we can learn a lot from the good practices that the Swiss Railways follows. There are many interesting technologies, especially some of the conventional technologies like the way the tracks are maintained, the way the tracks are managed and built, especially around the turnouts and all. So many of these technologies will really help Indian Railways in achieving better safety record and in achieving better maintenance practices.
റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വിറ്റ്സർലാന്റ് പരിസ്ഥിതി ഗതാഗത കമ്മ്യൂണിക്കേഷൻ വിഭാഗവുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 288 മണ്ഡലങ്ങളിലേക്ക് 7995 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നന്ദേദ് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 56 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. വസന്ത് ചവാന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 20 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 23. ജാർഖണ്ഡിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. 634 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. രണ്ടാംഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുന്നത്. നവംബർ 20 വോട്ടെടുപ്പ്. നാളെ വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസാന ദിവസം ഇന്നാണ്. ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ 743 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. 43 മണ്ഡലങ്ങളിലാണ് നവംബർ 13 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ 23. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 3 മണ്ഡലങ്ങളിലായി 35 പത്രികകളാണ് സ്വീകരിച്ചത്. മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടുകൾ തേടുന്നതിനുള്ള തിരക്കിലാണ്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പര്യടനം കൊണ്ടാഴി പഞ്ചായത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. NDA സ്ഥാനാർത്ഥി KBalakrishnan ഇന്ന് തിരുവില്ലാമലയിലാണ് പ്രചാരണം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി UR Pradeep ഇന്ന് സ്വീകരണ പരിപാടികളിൽ ആണ് പങ്കെടുക്കുന്നത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞുള്ള പ്രചാരണത്തിലാണ്. പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തിത്തുടങ്ങി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരി പഞ്ചായത്തിലാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി P. Sarin ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തുന്നു. NDA സ്ഥാനാർത്ഥി C. Krishnakumar പിരായിരി പഞ്ചായത്തിലെ ബൂത്ത് സമ്പർക്കങ്ങളിൽ പങ്കെടുക്കുന്നു. വയനാട്ടിലും 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഒത്തൊരുമയുള്ളതും പുരോഗമനപരവുമായ സമൂഹത്തെ പരിപോഷിപ്പിക്കാൻ ദേശീയ ഐക്യം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നമ്മുടെ പ്രവൃത്തിയും നയങ്ങളും രാജ്യത്തിന്റെ ഐക്യത്തെയും നാനാത്വത്തെയും പ്രതിഫലിപ്പിക്കുന്നതാകണമെന്നും മന്ത്രി പറഞ്ഞു. ലോക ഏകതാ ദിനം 2024നോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഐക്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പരിപാടിക്ക് അടിസ്ഥാനമിട്ടത് സർദാർ പട്ടേലാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ജോ ഹം ദേഖ് പാ രഹേ ഹൈ ഇസ്കി നീവ് സർദാർ വല്ലഭായ് പട്ടേലിനെ രക്കി തി. ഏക് അച്ഛേ ബാരിസ്റ്റർ ഹോനെ ബാവജൂദ് ഭി ഗാന്ധിജിക്ക് ആഹ്വാൻ പർ ഉന്നോനെ ആസാദിക്ക് ആന്തോളൻ മേ അപ്നെ ആപ്കോ ആഹൂത് കിയ പൂരി ജിന്ദഗി ലഗായി ഓർ ബാദ് മേ വോ പ്രഥം ഗൃഹമന്ത്രി ബൻ കർക്കെ ഉന്നോനെ 562 ഛോട്ടി ബഡി റിയാസതോ കോ ബഹുത് കം സമയ മേ ഏകാകൃത് കിയ സബ്കോ യുണൈറ്റ് കിയ ഓർ ജോ ഹം ആജ് ഭാരത്.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഒക്ടോബർ 31നാണ് ഏകതാ ദിനം ആഘോഷിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരാഴ്ചത്തെ സൌദി അറേബ്യൻ സന്ദർശനത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ റിയാദിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. റിയാദിൽ ഭാവി നിക്ഷേപ സംരംഭത്തിന്റെ 8th പതിപ്പിൽ മന്ത്രി പങ്കെടുക്കും. സൌദി വ്യവസായ മന്ത്രി ഖാലിദ് അൽ ഫലീഹുമായി ശ്രീ ഗോയൽ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പരസ്പര പ്രാധാന്യമുള്ള മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്യും. ദീപാവലിയോടനുബന്ധിച്ച് അയോധ്യയിൽ ഇന്ന് 25 ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിക്കും. 28 ലക്ഷം വിളക്കുകൾ തെളിക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ലോക റെക്കോർഡാണ് ഉത്തർപ്രദേശ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യ ദീപാവലി ആണ് ഇത്. സരയൂ നദിക്കരയിൽ 30,000 വോളണ്ടിയർമാർ ദീപം തെളിക്കാൻ ഉണ്ടാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഗെഗ്വാദ്, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 1,100 പേർ പങ്കെടുക്കുന്ന ആരതിയും നടക്കും. ദേശീയ ദുരന്ത നിവാരണ സേനയായ NDRF കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 900ലധികം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും 3,000ലധികം ആളുകളെ രക്ഷിക്കുകയും ചെയ്തതായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഷഹീദ് സ്മൃതി സമാരോഹിനോടനുബന്ധിച്ച് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഉത്തരാഖണ്ഡ്, വയനാട്, ആന്ധ്രാപ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളിൽ NDRF കാട്ടിയ ധീരതയെ ആഭ്യന്തര സെക്രട്ടറി പരാമർശിച്ചു. ജമ്മുകാശ്മീരിൽ ജമ്മു മേഖലയിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ ഏറിയ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കി. കശ്മീർ താഴ്വരയെ രജൌരി, പൂഞ്ച് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന മുഗൾ റോഡിൽ ശക്തമായ പരിശോധന ഏർപ്പെടുത്തി. ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് ബദലായും ഉപയോഗിക്കുന്ന ഈ റോഡ് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. കേരള ഹൈക്കോടതിയിൽ 5 പുതിയ അഡീഷണൽ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പി കൃഷ്ണകുമാർ, കെ വി ജയകുമാർ, എസ് മുരളീകൃഷ്ണ, ജോബിൻ സെബാസ്റ്റ്യൻ, പി വി ബാലകൃഷ്ണൻ എന്നിവരാണ് പുതിയ ജഡ്ജിമാരായി ചുമതലയേറ്റത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ പുതിയ ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഹൈക്കോടതിയിലെ മറ്റ് ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഭിഭാഷകരുടെ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഹൈക്കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 45 ഉയർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ചക്കരക്കലിൽ നടന്നുവരുന്ന 3 ദിവസത്തെ സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി ഇന്ന് സമാപിക്കും. പരിപാടിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ഫോട്ടോ പ്രദർശനം, മെഡിക്കൽ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിൽ. ഏകതാ നഗറിൽ 280 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ സ്വിറ്റ്സർലാന്റുമായി ധാരണാപത്രം ഒപ്പുവച്ചു. റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒത്തൊരുമയുള്ളതും പുരോഗമനപരവുമായ സമൂഹത്തെ പരിപോഷിപ്പിക്കാൻ ദേശീയ ഐക്യം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജാർഖണ്ഡിൽ 2ാംഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കാസർഗോഡ് നീലേശ്വരത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് കേരള സർക്കാർ വഹിക്കും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.